പാഠം 10. മരണത്തെ ജയിച്ച ഈശോ. കുരിശിൽ മരിച്ച ഈശോയെ അരിമത്തിയക്കാരൻ ജോസഫും മാതാവും ഏതാനും സ്ത്രീകളും കൂടി ചേർന്ന് കല്ലറയിൽ സംസ്കരിച്ചു. യഹൂദരുടെ ശവസംസ്കാര രീതി അനുസരിച്ച് സുഗന്ധദ്രവ്യങ്ങളോടുകൂടി കച്ചയിൽ പൊതിഞ്ഞാണ് അവർ ഈശോയെ സംസ്കരിച്ചത്. ഈശോ മൂന്നാം നാൾ ഉയർത്തെഴുന്നേൽക്കുമെന്ന് നേരത്തെ പറഞ്ഞിരുന്നതിനാൽ യഹൂദ പ്രമാണിമാർ പീലാത്തോസിൻ്റെ അനുവാദത്തോടെ കല്ലറ മുദ്ര വെച്ച് പടയാളികളെ കാവലേൽപ്പിച്ചു. ആഴ്ചയുടെ ആദ്യ ദിവസമായ ഞായറാഴ്ച അതിരാവിലെ മഗ്ദലന മറിയവും ഏതാനും സ്ത്രീകളും ഈശോയുടെ ശരീരം പൂശുവാൻ സുഗന്ധദ്രവ്യങ്ങളുമായി കല്ലറയുടെ അടുത്തേക്ക് പോയി. നമുക്ക് വേണ്ടി ആരാണ് കല്ലറയുടെ കല്ല് മാറ്റുക എന്ന് പരസ്പരം ചോദിച്ചുകൊണ്ടാണ് അവർ പോയത്. എന്നാൽ കല്ലറയുടെ അടുത്തെത്തിയപ്പോൾ വലിയ ഒരു ഭൂകമ്പമുണ്ടായി. കർത്താവിൻ്റെ ദൂതൻ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്ന് കല്ല് ഉരുട്ടി മാറ്റി അതിൻ്റെ മേൽ ഇരുന്നു. അവൻ്റെ രൂപം മിന്നൽ പിണർപ്പ് പോലെ ആയിരുന്നു. വസ്ത്രം മഞ്ഞുപോലെ വെളുത്തതും അവനെക്കുറിച്ചുള്ള ഭയം നിമിത്തം കാവൽക്കാർ വിറപ്പൂണ്ട് മരിച്ചവരെ പോലെയായി. ദൂതൻ സ്ത്രീകളോട് പറഞ്ഞു, ഭയപ്പെടേണ്ട, ക്രൂശിക്കപ്പെട്ട യേശുവിനെയാണ് നിങ്ങൾ അന്വേഷിക്കുന്നതെന്ന് എനിക്കറിയാം. അവൻ ഇവിടെയില്ല. താൻ അരുളി ചെയ്തതുപോലെ അവൻ ഉയർപ്പിക്കപ്പെട്ടു. അവൻ കിടന്ന സ്ഥലം വന്നു കാണുവിൻ. അവൻ കല്ലറ വിട്ട് ഭയത്തോടും വലിയ സന്തോഷത്തോടും കൂടി ശിഷ്യന്മാരെ വിവരമറിയിക്കുവാൻ ഓടി. ശൂന്യമായ കല്ലറ. സ്ത്രീകൾ അറിയിച്ചതനുസരിച്ച് പത്രോസും യോഹന്നാനും ഈശോയുടെ കല്ലറയെങ്കിലേക്ക് ഓടി. യോഹന്നാൻ ആദ്യം കല്ലറയുടെ അടുക്കൽ ചെന്നു. കല്ലറയിലേക്ക് കുനിഞ്ഞു നോക്കിയപ്പോൾ കച്ച കിടക്കുന്നത് അവൻ കണ്ടു. എങ്കിലും അവൻ അകത്ത് പ്രവേശിച്ചില്ല. പിന്നാലെ വന്ന ഷിമയോൻ പത്രോസ് കല്ലറയിൽ പ്രവേശിച്ചു. കച്ച അവിടെ കിടക്കുന്നതും തലയിൽ കെട്ടിയിരുന്ന തുവാല കച്ചയോടുകൂടെയല്ലാതെ തനിച്ച് ഒരിടത്ത് ചുരുട്ടി വച്ചിരിക്കുന്നതും അവൻ കണ്ടു. അപ്പോൾ കല്ലറയുടെ സമീപത്ത് ആദ്യം എത്തിയ മറ്റേ ശിഷ്യനും അകത്തു പ്രവേശിച്ച് കണ്ടു വിശ്വസിച്ചു. ശൂന്യമായ കല്ലറ ഈശോയുടെ ഉദ്ധാനത്തിന് ഒരു തെളിവായി. മരണത്തെ പരാജയപ്പെടുത്തി മഹത്വപൂർണനായി ഉയർത്തെഴുന്നേറ്റ ദൈവപുത്രനാണ് ഈശോ. ലോകാരംഭം മുതൽ ഇന്നോളമുള്ള മറ്റൊരു വ്യക്തിക്കും അവകാശപ്പെടാനാവാത്ത മഹത്വമാണ് ഈശോ തൻ്റെ ഉയർപ്പിലൂടെ പ്രകാശിതമാക്കിയത്. പ്രവചനങ്ങൾ. തൻ്റെ ഉദ്ധാനം ഈശോ നേരത്തെ പ്രവചിച്ചിരുന്നതാണ്. മരണത്തെക്കുറിച്ച് ഈശോ നൽകിയ മൂന്ന് പ്രവചനങ്ങളും അവസാനിക്കുന്നത് ഉദ്ധാനത്തെക്കുറിച്ചുള്ള അറിയിപ്പിലാണ്. മനുഷ്യപുത്രൻ വളരെയേറെ സഹിക്കുകയും ജനപ്രമാണികൾ, പുരോഹിത പ്രമുഖന്മാർ, നിയമജ്ഞർ എന്നിവരാൽ തിരസ്കരിക്കപ്പെടുകയും വധിക്കപ്പെടുകയും മൂന്നാം ദിവസം ഉയർപ്പിക്കപ്പെടുകയും ചെയ്യേണ്ടിയിരിക്കുന്നു. ഈശോ തൻ്റെ പ്രബോധനങ്ങൾക്കിടയിൽ പലപ്പോഴും തൻ്റെ ഉയർപ്പിനെപ്പറ്റി പറഞ്ഞിരുന്നു. ദേവാലയം പുനരുദ്ധരിക്കൽ. ഈശോ ഒരിക്കൽ ജെറുസലേം ദേവാലയത്തിൽ പ്രവേശിച്ചു. അവിടെ നാണയമാറ്റക്കാരെയും പ്രാവ്, ആട്, കാള മുതലായവ വിൽക്കുന്നവരെയും കണ്ട് അവിടുന്ന് രോക്ഷാകുലനായി. തൻ്റെ പിതാവിൻ്റെ ഭവനം കച്ചവടസ്ഥലമാക്കിയതിൻ്റെ വേദനയോടെ അവിടുന്ന് കയറുകൊണ്ട് ചമ്മട്ടിയുണ്ടാക്കി എല്ലാവരെയും പുറത്താക്കി. യഹൂദർ അവനോട് ചോദിച്ചു, ഇത് ചെയ്യാൻ നിനക്ക് അധികാരമുണ്ടെന്നതിന് എന്തടയാളമാണ് നീ ഞങ്ങളെ കാണിക്കുക? ഈശോ മറുപടി പറഞ്ഞു, നിങ്ങൾ ഈ ദേവാലയം നശിപ്പിക്കുക, മൂന്ന് ദിവസത്തിനകം ഞാൻ ഇത് പുനരുദ്ധരിക്കും. തൻ്റെ ശരീരമാകുന്ന ആലയത്തെപ്പറ്റിയാണ് ഈശോ ഇത് പറഞ്ഞത്. യോനായുടെ അടയാളം. ഒരിക്കൽ കുറേ നിയമജ്ഞരും ഫരിസേയരും ഈശോയുടെ അടുക്കൽ ചെന്ന് ഒരടയാളം ആവശ്യപ്പെട്ടു. ഈശോ അവർക്ക് നൽകിയ അടയാളം യോനാ പ്രവാചകൻ്റേതായിരുന്നു. പഴയ നിയമ പ്രവാചകന്മാരിൽ ഒരാളായ യോനായ്ക്ക് ദൈവം നൽകിയ ദൗത്യം നിനവയുടെ മാനസാന്തരത്തിനായി അവിടെ പോയി പ്രസംഗിക്കുക എന്നതായിരുന്നു. എന്നാൽ യോന അതിഷ്ടപ്പെടാതെ താർശീശിലേക്ക് കപ്പൽ കയറി. കടൽ ക്ഷോഭിച്ചു. യോനയാണ് ഇതിന് കാരണക്കാരനെന്ന് മനസ്സിലാക്കിയ കപ്പൽ ജോലിക്കാർ യോനായെ എടുത്ത് കടലിലെറിഞ്ഞു. ഒരു തിമിംഗലം വന്ന് യോനായെ വിഴുങ്ങി. മൂന്ന് രാവും മൂന്ന് പകലും യോന മത്സ്യത്തിനുള്ളിൽ കഴിഞ്ഞു. കർത്താവ് മത്സ്യത്തോട് കൽപ്പിച്ചു, അത് യോനായെ തീരത്തേക്ക് ഛർദ്ദിച്ചു. മൂന്ന് രാവും പകലും മത്സ്യത്തിൻ്റെ ഉള്ളിൽ കഴിഞ്ഞ യോനായെ പോലെ മനുഷ്യപുത്രനും മൂന്ന് രാവും പകലും ഭൂമിക്കുള്ളിലായിരിക്കും എന്നതാണ് ഈശോ നൽകിയ അടയാളം. ഇത് ഈശോ മരിച്ച് കല്ലറയിൽ അടക്കപ്പെട്ട മൂന്ന് ദിവസങ്ങളെയാണ് സൂചിപ്പിക്കുന്നത്. അതിനുശേഷം അവിടുന്ന് ഉയർത്തെഴുന്നേൽക്കും എന്ന സൂചനയും ഇതിലുണ്ട്. പ്രത്യക്ഷപ്പെടൽ. ഉദ്ധാനത്തിന് ശേഷം ഈശോ പല പ്രാവശ്യം പ്രത്യക്ഷപ്പെടുന്നുണ്ട്. മാലാഖയിൽ നിന്ന് ഈശോയുടെ ഉദ്ധാന വാർത്ത കേട്ട സ്ത്രീകൾ ശിഷ്യരെ വിവരമറിയിക്കാൻ ഓടി. അപ്പോൾ ഈശോ എതിരെ വന്ന് അവരെ അഭിവാദനം ചെയ്തു. ഈശോ അവരോട് പറഞ്ഞു, ഭയപ്പെടേണ്ട, നിങ്ങൾ ചെന്ന് എൻ്റെ സഹോദരന്മാരോട് ഗലീലയിലേക്ക് പോകണമെന്നും അവിടെ അവർ എന്നെ കാണുമെന്നും പറയുക. ശൂന്യമായ കല്ലറ കണ്ട് ഈശോ ഉദ്ധാനം ചെയ്തതാണെന്ന് മനസ്സിലാക്കാതെ കരഞ്ഞുകൊണ്ടിരുന്ന മഗ്ദലന മറിയത്തിന് ഈശോ പ്രത്യക്ഷനായി. സ്ത്രീയെ, എന്തിനാണ് നീ കരയുന്നത് എന്ന് ചോദിച്ചുകൊണ്ട് ഈശോ അവളുടെ പക്കൽ വന്നിട്ടും അത് തോട്ടക്കാരനാണെന്നാണ് അവൾ കരുതിയത്. എന്നാൽ ഈശോ അവളെ മറിയമെന്ന് വിളിച്ചപ്പോൾ അത് ഈശോയാണെന്ന് അവൾ മനസ്സിലാക്കി. റബ്ബോനി എന്ന ഹെബ്രായ ഭാഷയിൽ അവൾ ഈശോയെ വിളിച്ചു. ഗുരു എന്നാണ് ഈ പദത്തിൻ്റെ അർത്ഥം. യഹൂദരെ ഭയന്ന് മുറിക്കുള്ളിൽ കയറി കഥകടച്ച് ഒന്നിച്ചു കൂടിയിരുന്ന ശിഷ്യന്മാരുടെ മുൻപിൽ ഈശോ രണ്ട് പ്രാവശ്യം പ്രത്യക്ഷപ്പെട്ട് അവർക്ക് സമാധാനം ആശംസിച്ചു. പിന്നീടൊരിക്കൽ തിബേരിയാസ് കടൽ തീരത്ത് വെച്ച് ഈശോ ശിഷ്യന്മാർക്ക് പ്രത്യക്ഷനായി. ഇങ്ങനെ പീഡാനുഭവത്തിന് ശേഷം 40 ദിവസത്തേക്ക് ഈശോ അവരുടെ ഇടയിൽ പ്രത്യക്ഷനായി ദൈവരാജ്യത്തെക്കുറിച്ച് പഠിപ്പിച്ചു. അങ്ങനെ അവൻ അവർക്ക് വേണ്ടത്ര തെളിവുകൾ നൽകിക്കൊണ്ട് ജീവിക്കുന്നവനായി പ്രത്യക്ഷപ്പെട്ടു. ഉയർപ്പുകാലം. ആരാധനക്രമ മത്സരത്തിലെ 5-ാമത്തെ കാലമാണ് ഉയർപ്പുകാലം. ഏറ്റവും വലിയ തിരുനാളായ ഉയർപ്പ് തിരുനാൾ മുതൽ പെന്തക്കുസ്ത തിരുനാൾ വരെയാണ് ഉയർപ്പുകാലം. തൻ്റെ മഹത്വപൂർണമായ ഉദ്ധാനത്തിലൂടെ മരണത്തെ കീഴടക്കി ദൈവമഹത്വം വെളിവാക്കിയ ഈശോ മിശിഹായെ സ്തുതിക്കുന്ന കാലമാണിത്. ഈശോയുടെ ഉയർപ്പ് പാപത്തിന്മേലും മരണത്തിന്മേലും അവിടുന്ന് നേടിയ വിജയം, ഈശോയുടെ ഉദ്ധാനം വഴി നമുക്ക് ലഭിച്ച പുതുജീവൻ, നമ്മുടെ ഉയർപ്പിൻ്റെ അച്ചാരമായ ഈശോയുടെ ഉയർപ്പ് എന്നിവയാണ് ഈ കാലത്തിൽ നാം ധ്യാന വിഷയമാക്കുന്ന രക്ഷാകര രഹസ്യങ്ങൾ. ഉയർപ്പ് തിരുനാൾ. ഈശോയുടെ ഉദ്ധാനത്തെ അനുസ്മരിക്കുന്ന തിരുനാളാണ് ഉയർപ്പ് തിരുനാൾ. ആരാധനക്രമ മത്സരത്തിലെ ഏറ്റവും വലിയ തിരുനാൾ ഇതായതുകൊണ്ട് തിരുനാളുകളുടെ തിരുനാൾ എന്ന് ഇതറിയപ്പെടുന്നു. പുതുഞായർ. ഉയർപ്പ് തിരുനാളിന് ശേഷമുള്ള ഞായറാഴ്ചയെ പുതുഞായർ എന്നാണ് വിളിക്കുന്നത്. ഉയർപ്പ് ദിന ശുശ്രൂഷയിൽ പുതുതായി മാമോദിസ സ്വീകരിക്കുന്നവർ വിശുദ്ധ കുർബാനയിൽ പൂർണ്ണമായി പങ്കുപറ്റുന്ന പ്രഥമ ഞായറാഴ്ചയാണിത്. ക്രിസ്തീയ ജീവിതത്തിലെ പുതിയ അനുഭവത്തിന് ആരംഭം കുറിക്കുന്ന ദിവസമായതുകൊണ്ടാണ് ഇതിനെ പുതുഞായർ എന്ന് വിളിക്കുന്നത്. ഉത്ഥിതനായ ഈശോ തോമസ് ലീഹായ്ക്ക് പ്രത്യക്ഷനായതിനെ അനുസ്മരിക്കുന്ന ദിവസം കൂടിയാണിത്. അതിനാൽ മാർത്തോമാ ഞായറെന്നും ഇതറിയപ്പെടുന്നു. അന്നേ ദിവസം തോമസ് ലീഹായുടെ പുണ്യസ്ഥലങ്ങളിലേക്ക് തീർത്ഥാടനം നടത്തുന്ന പതിവുണ്ട്. ഇങ്ങനെയുള്ള തീർത്ഥാടനങ്ങളിൽ മലയാറ്റൂർ തീർത്ഥാടനം ഏറ്റവും പ്രസിദ്ധമാണ്. ഉത്ഥാനം വഴി പാപത്തിന്മേലും മരണത്തിന്മേലും വിജയം വരിച്ച ഈശോയുടെ കൂടെ പാപത്തിന് മരിച്ച് ഉദ്ധിതരായി ജീവിക്കുവാൻ നമുക്ക് ശ്രമിക്കാം. നമുക്ക് പ്രാർത്ഥിക്കാം. വഴിയും സത്യവും ജീവനുമായ മിശിഹായെ, നിന്റെ പുനരുദ്ധാനത്തിൽ ആനന്ദിക്കുന്ന ഞങ്ങളെ അന്ധകാരത്തിൽ നിന്നും പ്രകാശത്തിലേക്കും, അസത്യത്തിൽ നിന്ന് സത്യത്തിലേക്കും, മരണത്തിൽ നിന്ന് മരണമില്ലായ്മയിലേക്കും നയിക്കണമേ. നമുക്ക് പാടാം ഗാനം.
കാവൽക്കാരാൽ ആവൃതമാം കല്ലറമുദ്രിതമെന്നാലും മിശിഹാനാഥനുയർത്തല്ലോ മഹിതോജലമീയുത്ഥാനം. മനസ്സിൽ ധ്യാനിച്ചനുവേലം ആരാധിച്ചു വണങ്ങുന്നേൻ. മനസ്സിൽ ധ്യാനിച്ചനുവേലം ആരാധിച്ചു വണങ്ങുന്നേൻ.
കവിത.
കല്ലറ തന്നിൽ നിന്നീശു മൂന്നാം ദിവസമുയർത്തല്ലോ മഹിതോജലമീയുത്ഥാനം. ധ്യാനിക്കുക നാം എന്നാളും ഈശോ തൻ പുനരുദ്ധാനം. നമ്മൾക്കുള്ളോരച്ചാരം നമ്മളും ഒരു നാളുദ്ധിതരായി തീരുമതിന്തൊരു സൗഭാഗ്യം.
ദൈവവചനം വായിക്കാം, വിവരിക്കാം. വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം 20:1-21 വരെയുള്ള വാക്യങ്ങൾ. വഴികാട്ടാൻ ഒരു തിരുവചനം. ക്രിസ്തു ഉയർപ്പിക്കപ്പെട്ടില്ലെങ്കിൽ ഞങ്ങളുടെ പ്രസംഗം വ്യർത്ഥമാണ്, നിങ്ങളുടെ വിശ്വാസവും വ്യർത്ഥം. 1 കൊരിന്ത്യോസ് 15:14. നമുക്ക് പ്രവർത്തിക്കാം. വിശുദ്ധ ലൂക്കായുടെ സുവിശേഷത്തെ അടിസ്ഥാനമാക്കി ഈശോയുടെ ഉദ്ധാന സംഭവം വിവരിക്കുക. വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം 24:1-12 വരെയുള്ള വാക്യങ്ങൾ. എൻ്റെ തീരുമാനം. ഉദ്ധിതനായി എന്നിൽ വാഴുന്ന ഈശോയെ നിരന്തരം അനുസ്മരിച്ച് ഞാൻ അവിടുത്തെ സ്തുതിക്കും.